بسم الله الرحمن الرحيم.
واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا.
തങ്ങളുടെ രക്ഷിതാവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിന്റെ മനസ്സിനെ അടക്കി നിർത്തുക. ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ടുമാറിപ്പോകാതിരിക്കട്ടെ. ഏതൊരുവന്റെ ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ടു നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ? ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിരു കവിഞ്ഞതായിരിക്കുകയും ചെയ്തുവോ? അവനെ നീ അനുസരിച്ചു പോകരുത്.
إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه.
بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم ما بعد. نمل كاينة كلاس لي نمل باب التيمم لي അല്ലെ. നമ്മള് മൂന്ന് ഹദീസ് എടുത്തല്ലേ, ഹദീസ് അമ്മാറെടുത്ത്, അതും അമ്മാർ രണ്ട് ഹദീസ് അല്ലെ, ഹദീസ് അമ്മാർബിൻ യാസിർ അതെടുത്തത്. ഇനി ഫീ റിവായത്തിൽ ബുഖാരി വദറബ ബികഫൈഹിൽ അർദ വനസഖ ഫീഹിമ സുമ്മ മസഹ ബിഹിമ വജ്ഹുഹു വകഫൈഹി അതെടുത്തല്ലേ. ഇബ്നു ഉമർ അത് കഴിഞ്ഞിട്ടാണ് ഈ അബൂ ഹുറൈറയുടെ ഹദീസ്. وعن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم التيمم ضربتان ضربة للوجه وضربة لليدين إلى المرفقين رواه الدارقطني وصححه الأئمة وقفه. وعن أبي هريرة استغفر الله وعن ابن عمر رضي الله عنهما ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. ഇബ്നു ഉമർ അബ്ദുള്ള ഇബ്നു ഉമർ ഉമർ റളിയല്ലാഹു തആലന്റെ മകനാണ് അബ്ദുള്ള. ഉമർ റളിയല്ലാഹു അൻഹുവിന് സൈനബ് ബിന്തു മദ്ഊനിൽ ഉണ്ടായ കുട്ടിയാണ് ഇബ്നു ഉമർ. ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യയായിരുന്നു സൈനബ് ഇബ്നു മദ്ഊൻ, ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ സഹോദരി. സൈനബ് ബിന്തു മദ്ഊനിലാണ് ഇബ്നു ഉമറും ഹഫ്സയും, ഹഫ്സ ഇബ്നു ഉമറിന്റെ ഷഖീഖത്താണ്, പാപ്പിമ്മിയത്ത സഹോദരി. ഉമർ റളിയല്ലാഹു അൻഹു വേറെയും മക്കളുണ്ട്, ബിലാല് വേറെയും മക്കളുണ്ട്, അത് വേറെ ഭാര്യമാരിലാണ്. പിന്നെ സൈനബ് ബിന്തു മദ്ഊനിലാണ് ഇബ്നു ഉമറും ഹഫ്സയും പിന്നെ കുട്ടികളായി ഉണ്ടായത്. വാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ ചെറിയ സഹാബികളാണ് എന്നപ്പെടുക. ആദ്യമായിട്ട് അദ്ദേഹം പങ്കെടുത്തത് ഖന്ദഖ് യുദ്ധത്തിലാണ്. ബദറിലും ഉഹുദിലും പങ്കെടുത്തിട്ടില്ല, ഖന്ദഖിലാണ് അദ്ദേഹത്തിന് ആദ്യത്തെ സാന്നിധ്യം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തയമ്മു ദർബത്താനി, തയമ്മും രണ്ട് അടിയാകുന്നു, ദർബത്ത് ദർബാന അടി രണ്ടടിയാകുന്നു. ദർബത്തുള്ളിൽ വജ്, ഒരടി മുഖത്തിന് വേണ്ടിയാണ്. മുദർബത്തുൽ ലിയദൈൻ ഇലൽ മിർഫഖൈൻ, മുദർബത്തുൽ മറ്റൊരടി, ലിയദൈൻ കൈകൾക്ക് വേണ്ടിയാണ്, കൈകൾക്ക് വേണ്ടി. ഇലൽ മിർഫഖൈൻ, മിർഫഖ് ഇരു മുട്ടുകൾ ഉൾപ്പെടെ, മുട്ടുകൾ ഉൾപ്പെടെ. അത്തയമ്മും മുദർബത്താനി, തയമ്മും രണ്ട് അടിയാണ്. ദർബത്തുൽ വജ്ഹ് ഒരടി മുഖത്തിനാണ്, ഓതർബത്തുൽ യദൈൻ ഇലൽ മിർഫഖൈൻ മറ്റേ അടി, അത് കൈ മുട്ട് ഉൾപ്പെടുത്തി തടവുവാനാണ്. റവാഹു ദാറഖുത്നി ഈ ഹദീസ് ഇമാം ദാറഖുത്തനി അബുൽ ഹസൻ ദാറഖുത്തനിയാണ് ഇത് ഉദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ സുനനിൽ. വസഹഹഹു അൽ അഇമത്തു വഖഫഹു, ഇമാമുമാർ അത് മൗഖൂഫാണ്, ഇബ്നു ഉമറിൽ മൗഖൂഫാണ് എന്നത് സഹീഹാക്കിയിട്ടുണ്ട്. സഹഹഹു ഈ ഹദീസിനെ സഹീഹാക്കിയിട്ടുണ്ട് അൽ അഇമ ഇമാമുമാർ. അഇമത് ഏത് നിലക്ക്? വഖഫഹു, അത് വഖഫാണ് എന്നത്, അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ മൗഖൂഫാണ് എന്നത്, ഇബ്നു ഉമറിന്റെ വാക്കാണ് എന്ന നിലക്ക്. അപ്പോൾ ഈ ഹദീസിൽ കുറേ മസാലകൾ വരും. എന്താ മസാലകൾ? എന്തായിരിക്കും മസാല പറ? ആ തൈമമിന് രണ്ടടി ഉണ്ടോ? രണ്ടടി ഉണ്ടെങ്കിൽ തന്നെയും ടച്ച് സ്ക്രീൻ നിലത്തെഴുതേണ്ടി വരും. രണ്ട് പിന്നെ ഒരടി മുഖത്തിന്, ഒരടി പിന്നെ ആ ഇനി കയ്യിലാണെങ്കിൽ തന്നെയും കൈമുട്ട് ഉൾപ്പെടുത്തി എന്നുള്ളത്. ഏതായാലും ഈ ഹദീസ് ഇബ്നു ഉമറിന്റെ ഹദീസ് ദഈഫാണ്. ഇമാം അബൂ സുറ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞ ഹദീസും ബാത്തിൽ എന്നാണ്, ഹദീസ് ബാത്തിലാണ്. തയമ്മുമിന്റെ വിഷയത്തിൽ സഹീഹായി വന്ന ഹദീസ് അത് അമ്മാറിൽ നിന്നുള്ള ഹദീസ് മാത്രമാണ് എന്ന് ഇമാം ബുഖാരി തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാ അമ്മാറിന്റെ ഹദീസ്? അമ്മാറിന്റെ ഹദീസ് ഏതാ? ആ തൊട്ടുമുകളിൽ വന്ന ഹദീസ്, തൊട്ടുമുകളിൽ വന്ന അമ്മാറിന്റെ ഹദീസിൽ നമ്മൾ പറഞ്ഞില്ലേ, അമ്മാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ച്, കാരണം അദ്ദേഹത്തിന് ജനാബത്തുണ്ടായപ്പോൾ നേരത്ത് നിലത്ത് പുരണ്ട് വന്ന്, അപ്പൊ റസൂൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനെ മതിയായിരുന്നു. അങ്ങനെ റസൂളിന്റെ ഒരു പ്രാവശ്യം കൈ അടിച്ചതിന് ശേഷം മുഖവും പിന്നെ കൈയും തടവി, അടിക്കുന്നതിന് മുമ്പ് കയ്യിലുള്ളത് ഊതി മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹദീസാണ് ഈ തയമ്മിന്റെ രീതി കൈഫിയത്ത് വിശദീകരിക്കുന്ന വിഷയത്തിൽ സഹീഹായി വന്നിട്ടുള്ളത്. അത് ഇമാം ബുഖാരി തീർത്ത് പറഞ്ഞിട്ടുണ്ട്, അന്മാറിന്റെ ഹദീസാണ് ആ വിഷയത്തിൽ സഹീഹായിട്ടുള്ളത്. അബു സുറാഹി ഹദീസിനെ കുറിച്ച് അത് ബാത്തിലാണ് എന്നാണ് പറഞ്ഞത്. ഇമാം അൽബാനി അതേപോലെ തന്നെ പിന്നെ ഇബ്നുൽ ഖയ്യിം തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ തയമ്മുമിന്റെ കൈഫിയത്ത് വിശദീകരിക്കുന്ന വിഷയത്തിൽ സഹിയായി വന്ന ഹദീസ് അമ്മാറിന്റെ ഹദീസാണ്, അതായത് നമ്മൾ മുമ്പ് പഠിച്ച ഹദീസാണ് എന്നുള്ളത് ഉണർത്തിയിട്ടുണ്ട്. ഇവിടെ ഇത് ദാറഖുത്തിന് റിപ്പോർട്ട് ചെയ്തതാണ്, ദാറഖുത്തിന് സുനനിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇബ്നു ഉമറിന്റെ ഈ ഹദീസ്. എന്നാൽ ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്താണ് ആരുടെ ഹദീസ്? അമ്മാറിന്റെ ഹദീസ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഹദീസ്. അപ്പോ ഈ രണ്ട് ഹദീസുകളും വൈരുദ്ധ്യം വരുമ്പോൾ നമ്മൾ സ്വഭാവികമായിട്ട് ഏതിനാണ് മുന്തിപ്പിക്കുക? അമ്മാറിന്റെ ഹദീസിന് മുന്തിപ്പിക്കുക. കാരണം പിന്നെ ഇമാം ബുഖാരി തന്റെ പ്രത്യേക ഷർത്തുകൾ വെച്ച് സഹീഹാക്കിയ ഹദീസാണ് ആരുടെ ഹദീസ്? അമ്മാറിന്റെ ഹദീസ്. ഇമാം ദാറഖുത്തനി ഇമാം ബുഖാരി പരിഗണിച്ച ഷർത്തുകൾ പരിഗണിച്ചിട്ടില്ല ഇവിടെ അദ്ദേഹത്തിന്റെ സുനനിൽ. പറഞ്ഞ മനസ്സിലായി? ഇമാം ദാറഖുത്തനിയുടെ ഹദീസും ഇമാം ബുഖാരിയുടെ ഹദീസും എതിരാവുകയാണ് തയമ്മുമിന്റെ രീതി എങ്ങനെയെന്നുള്ളതിൽ. ദാറഖുത്തനി ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിച്ച ഈ ഹദീസും ഇമാം ബുഖാരി അമ്മാറിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസും എതിരാവുകയാണ്. അപ്പൊ ഏത് ഹദീസിനെ നമ്മൾ പരിഗണിക്കും? നമ്മൾ പരിഗണിക്കേണ്ടത് ഇമാം ബുഖാരി അമ്മാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്തുകൊണ്ട്? ഇമാം ബുഖാരി തന്റെ പ്രത്യേക ഷർത്തുകളും നിബന്ധനകളൊക്കെ വെച്ചിട്ട് പ്രബലപ്പെടുത്തിയ ഹദീസാണ് ആരുടെ ഹദീസ്? അമ്മാറിന്റെ ഹദീസ്. എന്നാൽ ആ പരിഗണന, ആ ഷർത്തുകൾ ആര് പാലിച്ചിട്ടില്ല? ഇമാം ദാറഖുത്തനി പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹീൽ ബുഖാരിയുള്ള ഹദീസുകൾ സ്വീകാര്യയോഗ്യമാണ്, ദാറഖുത്തനിയുടെ സുനനിലുള്ള എല്ലാ ഹദീസും എന്തല്ല, സ്വീകാര്യയോഗ്യം അല്ല. ഇവിടെ വസഹഹു അൽ അഇമത്ത് വഖഫഹു, ഇബ്നു ഉമറിൽ മൗഖൂഫായിട്ട് ഈ ഹദീസിനെ ഇമാമുമാർ സഹീഹാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ഇമാം ഹാക്കിമും ദഹബിയും തുർമുദിയാണ്. ഇമാം ഹാക്കിം അതേപോലെ തന്നെ ദഹബി തുർമുദി ഇവരൊക്കെയാണ് ഇതിനെ വഖഫ് മൗഖൂഫ് എന്ന നിലക്ക് സഹീഹാക്കിയിട്ടുള്ളത്. പക്ഷേ പിന്നെ തയമ്മുമിന്റെ കൈഫിയത്ത് വിശദീകരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഹദീസും സ്വീകാര്യമായിട്ടുള്ള ഹദീസും അമ്മാറിൽ നിന്നുള്ള ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹദീസ്. അതിൽ തയമ്മുമിന് ഒരടിയാണ്, എന്നിട്ട് മുഖത്ത് തടവുക, കൈയിന്റെ കഫ് മാത്രം, കൈഫ് മാത്രം തടവുക എന്നുള്ളത്. അതാണ് ആ വിഷയത്തിൽ ഇപ്പൊ അതിൽ ഉള്ളത്. ഇനി വാൻ അബി സഹീദ് ഇതാണല്ലേ രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ ഹദീസ്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم السعيد وضوء المسلم يعني ഇവിടെ വായിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് നോക്കണേ വദുൽ മുഅ്മിനിൽ മുസ്ലിം എല്ലാത്തിലും എല്ലാ നുസ്ഖ എങ്ങനെ എന്താ മുഅ്മിനിൽ മുസ്ലിം നിങ്ങളുടെ ഒക്കെ എങ്ങനെ എല്ലാവരും നുസ്ഖ ആരും നമ്മളെ പക്ഷല്ല അസ്സഈദു വദുഉൽ മുഅ്മിനിൽ മുസ്ലിം വഇൻ ലം യജിദിൽ മാഅ അശറ സിനീൻ فإذا وجد الماء فليتق الله فليتق الله وليمسه بشرته رواه البزار وصححه ابن القطان ولكن صواب الدارقطني إرساله وللترمذي عن أبي ذر نحوه وصححه وعن ابي هريره رضي الله عنه ابو هريره ني مدن നമുക്ക് വന്ന റാവിയാണ് ابو هريره പലതവണ അസ്സലാമു അലൈക്കും ابو هريره رضي الله عنه വേദന قال رسول الله صلى الله عليه وسلم الله الرسول صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു السعيد وضوء المؤمن المسلم سعيد وضوء المسلم المؤمن مؤمن المسلم മുസ്ലിമായ മുഅ്മിനായ വ്യക്തിയുടെ വضو ആകുന്നു سعيد സഈദ് എന്ന് പറഞ്ഞാല് പിന്നെ എന്റെ ഉദ്ദേശം നമ്മൾ പറയാം അസ്സഈദ് സഈദ് വദുഉൽ മുഅ്മിനിൽ മുസ്ലിം മുസ്ലിമായ മുഅ്മിനായ വ്യക്തിയുടെ വദു ആകുന്നു എന്നാ ശുദ്ധി വരുത്താനുള്ള വസ്തുവാകുന്നു വെടുപ്പാക്കാനുള്ള വസ്തു ആണ് വദു നമുക്കല്ല വഇൻ ലം യജിദ് മാഅ അശറ സിനീൻ വഇൻ ലം യജിദ് അവൻ കണ്ടിട്ടില്ലെങ്കിലും ശരി അൽ മാ വെള്ളം ആശറസിനീൻ പത്ത് കൊല്ലം പത്ത് വർഷം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന് ശുദ്ധി വരുത്താനുള്ളതാകുന്നു അസ്സഈദ് ഫഇദാ വജദൽ മാ അവൻ വെള്ളം കണ്ടെത്തിയാൽ ഫല്യത്തഖില്ലാഹ് അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ വല്യുമിസ്സഹു ബശറതഹു വെള്ളം അവന്റെ തൊലിയിൽ അവൻ എത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചിട്ട് അവൻ ശുദ്ധി വരുത്തട്ടെ എന്നർത്ഥം ഫഇദ വജദൽ മാ വെള്ളം അവൻ കണ്ടെത്തിയാൽ ഫല്യത്തഖില്ലാഹ് അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ വല്യുമിസ്സഹു ബശറതഹു വെള്ളം അവന്റെ തൊലിയിൽ അവൻ സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് അവൻ ശുദ്ധി വരുത്തട്ടെ ബശറത്ത് എന്ന തൊലി മനുഷ്യന് ബഷർ എന്ന് പറയും ഇത് ബഷറത്ത് മനുഷ്യരുടെ തൊലി ബഹ്റുൽ ജിൽദ് ജിൽദ് തൊലിന്റെ പുറം അതിനാണ് ബഷറത്ത് എന്ന് പറയാം ബഹ്റുൽ ജിൽദ് തൊലിയുടെ പുറം ഭാഗം അതാണ് ബഷറത്ത് ഇവിടെ അസ്സഈദ് സഈദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ നമ്മൾ നീട്ടി വെച്ചതാണ് സഈദ് എന്ന് പറഞ്ഞെങ്കിൽ ഭൂതലത്തിനാണ് പറയാം ഭൂതലം ഭൂതലം ഈ ഭൂതലം തയമ്മുമിന്റെ വിഷയത്തിൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം തുറാൻ എന്താ മണ്ണാണ് പൊടിയുള്ള മണ്ണിനാണ് പറയാം ഗുബാറുള്ള മണ്ണിനാണ് സഈദ് എന്ന് പറയുന്നതാണ് ഈ വീക്ഷണമാണ് ഇമാം ഷാഫിക്കും അതേപോലെ തന്നെ ഇമാം അഹമ്മദിനും ഉള്ളത് ഷാഫി അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ഇവരുടെ പക്ഷതാണ് പിന്നെ സഈദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം മണ്ണാണ് പൊടിയുള്ള മണ്ണ് മറ്റൊരു വിഭാഗം പറഞ്ഞത് സഈദ് എന്ന് പറഞ്ഞാൽ ഭൂതലാണ് അപ്പൊ കുല്ലുമാ ഹുവ ഫോക്കൽ അർദ് ഭൂമിക്കുപരിയിലുള്ള എല്ലാം ഭൂമിക്കുപരിയിൽ എന്തൊക്കെ ഉണ്ടാവും മണ്ണുണ്ടാകും മണലുണ്ടാകും പാറുണ്ടാകും ഉപ്പുണ്ടാകും ഇലാഹിൽക്കട മരം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പൊ ഭൂമിക്കുപരിയിൽ എന്തൊക്കെ ഉണ്ടല്ലോ ഉണ്ടോ അത് മുഴുവൻ ഉദ്ദേശമാണ് ഇതാണ് ഇമാം മാലിക്, അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫ. ഇവരുടെ വർഷം ഇമാം മാലിക് അബൂ ഹനീഫയും പറഞ്ഞു, സഈദ് എന്ന് പറഞ്ഞാൽ ഭൂമിക്കുപരിയിലുള്ളതെല്ലാണ്. ഭൂമിക്കുപരിയിൽ മണലുണ്ട്, മണ്ണുണ്ട്, പാറുണ്ട്, മരമുണ്ട്, പിന്നെ ഉപ്പുണ്ട്, ചുണ്ണാമ്പുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് സഈദ്. അപ്പൊ സഈദിന് ഈ രണ്ട് രീതിയിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തയമ്മം എവിടെയാകാം? തയമ്മം എങ്ങനെ എങ്ങനെ പറയാത്ത രീതിയിൽ നോക്കിയിട്ടെന്ന് പറഞ്ഞേ. എന്താ ഇമാം ഷാഫിന്റെ ഇമാം അഹമ്മദിന്റെ അഭിപ്രായം? തയമ്മം എവിടെ പറ്റുള്ളൂ? ആ പൊടിയുള്ള മണ്ണിലെ തയമ്മം പറ്റുള്ളൂ. അതാണ് ഇമാം ഷാഫിയുടെയും അതേപോലെ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിമ അവരുടെ അഭിപ്രായം. എന്നാൽ ഇമാം മാലിക്കും അബൂ ഹനീഫ അവരുടെ അഭിപ്രായം എന്താ? ആ ഭൂമിക്കുപരിയിൽ എവിടെ തച്ചാലും എന്തായി? തയമ്മമായി. ഭൂമിക്കുപരി എവിടെ തച്ചാലും തയമ്മമായി. പക്ഷെ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വിഷ്കാലി വരും. അപ്പൊ നജസ്സുള്ള സ്ഥലം ഭൂമിക്കുപരിയിലല്ലേ, നജസ്സുള്ളവരല്ലേ, അപ്പൊ അവിടെ തച്ചാൽ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റൂല? ആ ആയത്തിൽ പറഞ്ഞില്ലേ ഫതയമ്മമു സഈദൻ തയ്യിബൻ. സഈദൻ തയ്യിബിലാണ് എന്ത് ചെയ്യേണ്ടത്? തയമ്മം ചെയ്യേണ്ടത്. അതുപോലെ ഹദീസിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞ നമ്മൾ ആ ഹദീസിൽ വന്നിട്ടുണ്ട് സഈദു തയ്യിബ്. തയ്യിബായ സഈദിലാണ് തടയേണ്ടത്, നജസ്സുള്ളതല്ല. പിന്നെയോ തയ്യിബായ നജസ്സില്ലാത്ത സഈദിലാണ് തല്ലേണ്ടത്. അപ്പൊ ഇമാം ഷാഫി ഇമാം അഹമ്മദ് ഇവരുടെ വീക്ഷണപ്രകാരം ശുദ്ധമായ മണ്ണ്, പൊടിയുള്ള മണ്ണ്, അതിലാണ് തയമ്മം. ഇമാം മാലിക് അബൂ ഹനീഫ ഇവരുടെ അഭിപ്രായം ശുദ്ധമായ ഭൂതലം, അസ്സലാമു അലൈക്കും, അതിന് മുകളിലാണ് തയമ്മം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന് എന്തായാലും ശരി, അത് പിന്നെ മാർബിൾ ആണെങ്കിലും ശരി, അതല്ല ഉപ്പാണെങ്കിലും ശരി, പിന്നെ മണലാണ് മണ്ണാണെങ്കിലും എന്തായാലും ശരി, തയമ്മം ശരിയാകും എന്നുള്ളതാണ്. പല പണ്ഡിതന്മാർ ഈ വീക്ഷണത്തെയാണ് ശരിപ്പെടുത്തിയിട്ടുള്ളത്. മണ്ണ് ഷർത്തല്ല, പൊടിയുള്ള മണ്ണ് തയമ്മമിന് എന്തല്ല, ഷർത്തല്ല. ആണെങ്കിലും ആണെങ്കിലും അയിമ തടവീട്ടിന് തയമം ചെയ്തിട്ടെങ്കിൽ തയമം ശരിയാകും. വെള്ളം കിട്ടിയിട്ടില്ല എങ്കിൽ അപ്പോഴാണ് തയമം. ആ എവിടെ എവിടെയാണ് പിന്നെ നമുക്ക് തല്ലാൻ കഴിയുന്നത്? അവിടെ ആ വെള്ളം ഉണ്ടെങ്കിൽ ഖലാസ്, ഫ്ലൈറ്റിൽ വെള്ളം കിട്ടും. ഇനി ഒരാള് പൈസ എടുത്തിട്ട് കിട്ടുമെങ്കിൽ പൈസ എടുത്തിട്ട് വെള്ളം വാങ്ങിയിട്ട് ഉപയോഗിക്കണം. അതാണ് അസ്സഈദ് വദൂഉൽ മുഅ്മിനിൽ മുസ്ലിം. മുസ്ലിമായ മുഅ്മിനായ വ്യക്തിക്ക് വദു എന്ന് പറഞ്ഞാല് ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം. വദു എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധി വരുത്താനുള്ള ദ്രവ്യം. വുദൂഉം വദുവും വ്യത്യാസമുണ്ട്. വുദു എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് പറയുന്ന പേരാണ്, ശുദ്ധി വരുത്തൽ. ശുദ്ധി വരുത്തുക, വുദു അതാണ്, അത് മസ്തറാണ് വുദു. വദു എന്ന് പറയുമ്പോൾ എന്താണ്? അത് ആ ശുദ്ധി വരുത്താനുള്ള ദ്രവ്യമാണ്. അപ്പൊ അസ്സഈദ് വദു ഉൽ മുസ്ലിം, അല്ലെങ്കിൽ മുഅ്മിനിൽ മുസ്ലിം, മുസ്ലിമായ മുഅ്മിനായ വ്യക്തിക്ക് ശുദ്ധി വരുത്താനുള്ള ദ്രവ്യമാകുന്നു അസ്സഈദ്. എന്ത്? ശുദ്ധമായ ഭൂതലം, ശുദ്ധമായ ഭൂതലം. വഇല്ലം യജിദിൽ മാ അശറ സിനീൻ, പത്ത് കൊല്ലം അവന് വെള്ളം കണ്ടിട്ടില്ലെങ്കിലും ശരി. അപ്പൊ ഒരാൾ പതിനൊന്നും അല്ല അയാള്, അവിടെ എണ്ണം പറഞ്ഞ എന്തിനാണ്? എണ്ണം പറഞ്ഞത് ഒരു അതൃപ്തി പറയാനല്ല, പിന്നെയോ എത്ര കാലമായാലും ശരി എന്നുള്ളത് അറിയിക്കാനാണ്. പത്ത് കൊല്ലം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും ശരി. ഫഇദാ വജദൽ മാ, വെള്ളം കണ്ടാൽ, ഫല്യത്തഖില്ല, അവൻ അള്ളാഹിനെ സൂക്ഷിക്കണം. ഒരാൾ തയമ്മം ചെയ്ത് നിസ്കരിച്ചിട്ടില്ല, അപ്പോൾ വെള്ളം കിട്ടി, അപ്പോൾ ഞാൻ തയമ്മം ചെയ്തില്ലേ, അങ്ങനെ പറ്റൂല. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിസ്കാരം തീർന്നിട്ടില്ല, അപ്പോൾ വെള്ളം കിട്ടി, ഇനിയിപ്പോൾ സലാം കിട്ടാനായിക്കണം, ഞാൻ ഇനിയിപ്പോൾ ബഹനം തീർക്കട്ടെ, അങ്ങനെ പറ്റൂല. പിന്നെയോ വെള്ളം കണ്ടാൽ ഫല്യത്തഖില്ല, അവൻ അള്ളാഹനെ സൂക്ഷിക്കണം. എന്നിട്ടോ വല്യുമിസഹു ബശറതഹു, അവന്റെ തൊലി അവൻ വെള്ളം കൊണ്ട് നനക്കണം എന്ന് പറഞ്ഞാൽ അവൻ വെള്ളം ഉപയോഗിച്ച് ശുദ്ധി വരുത്തണം. ആ സലാം ഒതുർത്തിട്ട് നിസ്കരിക്കണം. ആ ആദ്യം പക്ഷെ സല കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, അതാണ് ഇനിയിപ്പോ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത്. സലാം വീട്ടി കഴിഞ്ഞാൽ ആദ്യം മുതൽ നിസ്കരിക്കണം, സ്കാരം മടക്കി നിർവഹിക്കണം. വലിയ മിസ്സഹും ബഷർത്തു, ഭൂമിന്റെ പുറത്താണ് തല്ലേണ്ടത്, മനുഷ്യന്റെ പുറത്തല്ല തന്നെ. അല്ല അത് പറയാൻ പറ്റില്ല, അങ്ങനെ അള്ളാഹു ആലം, അങ്ങനെയില്ല. ഭൂമിക്ക് ഉപരിയിലുള്ള വസ്തുമ്മലാണ് തടവേണ്ടത്. ബെഡില്ല, ബെഡ്ഷീറ്റിൽ തെച്ചാൽ മതി, ചുമരില് ബെഡ്ഷീറ്റിൽ തെച്ചാൽ മതി. ഒരാൾ ആ ടൈമും ചെയ്യിച്ച് മാസ് മുഷ്കിൽ, അത് പിന്നെ നിർബന്ധ സാഹചര്യങ്ങളാണ്, മനസ്സിലായില്ലേ? അത് തുബിഹുൽ മഹ്ദൂറാത്ത്. ചിലര് അത് എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ല ഇവിടെ, പിന്നെ ഇമാ അഹമ്മദിന്റെ അഭിപ്രായം എന്താ, പൊടിമണ്ണാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ പിന്നെ പഠന രീതിയൊക്കെ ഹംബലി ഫിഖ് അനുസരിച്ചായിരിക്കും. അത് പറഞ്ഞാല് പൊടിയുള്ള മണ്ണായിരിക്കണം എന്നുള്ളത് ചിലര് അതിന് കാർക്കശ്യം പുലർത്താറുണ്ട്. ഈ വീക്ഷണാണ് കുറച്ചുകൂടി ശരിയോടെ അടുത്തത്, മണ്ണ് ശബ്ദല്ല. ഈ ഹദീസ് ഇമാം ബസാർ റിവായത്ത് ചെയ്തു, യഹ്യ ഇബ്നുൽ ഖത്താൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു, ഇമാം അദ്ദാറഖുത്തനി അത് മുർസലാണ് എന്ന വിഷണം. അതാക്കിൻ സവ്വബ ദാറഖുത്തനി ഇർസാലഹു, ദാറഖുത്തനി ഈ ഹദീസ് മുർസൽ ആണ് എന്നതിനെയാണ് ശരിവെച്ചത്. മുർസൽ എന്ന് പറഞ്ഞാൽ എന്താ മുർസൽ എന്ന് പറഞ്ഞെങ്കിൽ, സഹാബിയെ ഒഴിവാക്കിയിട്ട് താബിഴി നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അത് മുർസൽ. അത് ഇമാം ദാറഖുത്തനിന്റെ വീക്ഷണമാണ് ഈ ഹദീസിന്റെ വിഷയത്തിൽ. വലി തിർമുദി, ഇമാം തുർമുദി അല്ലെങ്കിൽ വലിത്തുർമുദി, അൻ അബീദറിൻ നഹ്വഹു, ഇമാം തുർമുദി അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇതുപോലത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം തുർമുദി അബൂദറിൽ നിന്ന് നഹ്വഹു ഇതുപോലത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വസഹഹു, ഇമാം തുർമുദി ആ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ട, ഇത് ബസാറിന്റെ റിപ്പോർട്ടാണ് അബൂ ഹുറൈറയിൽ നിന്ന്. പക്ഷേ ഇമാം തുർമുദി ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തത് അബൂദറിൽ നിന്നാണ്, എന്നിട്ട് ഇമാം തുർമുദി അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ, ഈ ഹദീസ് അറിയിക്കുന്നത് പിന്നെ ഭൂതലം ഒരാൾക്ക് ശുദ്ധി വരുത്താൻ പര്യാപ്തമാണ്, എത്ര കാലം അയാൾ വെള്ളം കണ്ടെത്തിയിട്ടില്ലെങ്കിലും ശരി. വെള്ളം കണ്ടാൽ ഖലാസ്, അതോടുകൂടി തയമ്മം ബാത്തിലായി, പിന്നെ അയാൾ എന്ത് ചെയ്യണം, വെള്ളം ഉപയോഗിക്കണം. ഇനി അടുത്ത ഹദീസി മസല ഒന്നുകൂടി വിശദീകരിക്കണാണ്. وعن ابي سعيد الخدري رضي الله تعالى عنه قال خرج رجلان في سفر فحضرت الصلاه وليس معهما ماء فتيمما صعيدا طيبا فصليا ثم وجد الماء في الوقت فاعاد احدهما الصلاه والوضوء ولم يعد الاخر ثم اتى رسول الله صلى الله عليه وسلم فذكر ذلك له فقال للذي لم يعد اصبت السنه واجزاتك صلاتك وقال للاخر لك الاجر مرتين رواه ابو داود والنسائي. എന്താ ഈ ഹദീസിൽ പറയുന്നത്? അൻ അബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു, അബു സഈദിനിൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം. അബു സഈദിൽ ഖുദ്രി നമുക്ക് വന്നതാണ് അല്ലെ, റാവി സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ അല്ലെ, അത് വന്നതാണ് നമുക്ക്. അബു സഈദിനിൽ ഖുദ്രിയിൽ നിന്ന് നിവേദനം, ഖാൽ അദ്ദേഹം പറഞ്ഞു, ഖറജ റജുലാനി ഫി സഫരിൻ, രണ്ടാളുകൾ ഒരു യാത്ര പുറപ്പെട്ടു. ഖറജ റജുലാനി, രണ്ടുപേര് പുറപ്പെട്ടു, ഫി സഫരിൻ ഒരു യാത്രയിൽ. ഫഹദറത്തിസ്സല, ഫഹദറത്തിസ്സല എന്നാണ് നമസ്കാരം ആസന്നമായി. നമസ്കാരം ആസന്നമായി. വലൈസ മഅഹുമാമ, അവരോടൊപ്പം വെള്ളമുണ്ടായിരുന്നില്ല. വലൈസ മഅഹുമാമ ഫതയമ്മമ സഈദൻ തയ്യിബ. ഫതയമ്മമ, അപ്പോൾ അവർ രണ്ടുപേരും തയമ്മും ചെയ്തു. എവിടെ തയമ്മം ചെയ്തത്? സഈദൻ തയ്യിബ, ശുദ്ധമായ സഈദിൽ, ശുദ്ധമായ സഈദിൽ ഭൂതലത്തിൽ. ഫസല്ലയ, എന്നിട്ട് അവർ രണ്ടുപേരും നമസ്കരിച്ചു. ഫസല്ലയ, അവർ രണ്ടുപേരും നിസ്കരിച്ചു, തയമ്മം ചെയ്ത് രണ്ടാളും നിസ്കരിച്ചു. സുമ്മ വജദ അൽമ, നിസ്കാരത്തിൽ പിന്നെ വജദ, അവർ രണ്ടുപേരും കണ്ടെത്തി അൽമ, വെള്ളം. നിസ്കരിച്ചതിന് ശേഷം വെള്ളം കണ്ടെത്തി. ഫിൽവക്ത്, ഫിൽവക്ത് ആണ് എന്താ? ആ നമസ്കാര സമയത്ത്, നമസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നുള്ളതല്ല, പിന്നെയോ നിസ്കാരത്തിന്റെ സമയത്ത്, നിസ്കാരം കഴിഞ്ഞ് പക്ഷേ സമയം ബാക്കിയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ബുഹുറ് നിസ്കരിച്ച് പിന്നെ സമയം ബാക്കിയുണ്ട്, അപ്പൊ ആ സമയത്താണ് എന്ത് ചെയ്തത്? വെള്ളം കണ്ടെത്തിയത്. ഫആദ അഹദുഹുമ സല, ഫആദ അഹദുഹുമ, രണ്ടിൽ ഒരാൾ മടക്കി അസല നമസ്കാരത്തെ. എന്നാ ഫആദ അഹദുഹുമ അസല, അവർ രണ്ടുപേരിൽ ഒരാൾ നമസ്കാരം മടക്കി നിർവഹിച്ചു. ഒരാൾ എന്ത് ചെയ്ത്? വെള്ളം കിട്ടി, നിസ്കാരത്തിന് ടൈം ബാക്കിയാണ്, അതുകൊണ്ട് അയാൾ മുപ്പരെ എന്ത് ചെയ്തു? പിന്നെ ഒരിക്കൽ കൂടി നിസ്കരിച്ചു. അസലാം അൽ വുളു, നിസ്കാരവും വുളു എന്ത് ചെയ്ത്? മടക്കി. അയാൾ വുളു ചെയ്തു, എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു. വലം യുഈദിൽ ആഖറു, വലം യുഈദിൽ ആഖറു, അവരൻ മടക്കി നിസ്കരിച്ചില്ല. വലം യുഈദിൽ ആഖർ, അവരൻ എന്ത് ചെയ്തില്ല? വുളു ചെയ്തില്ല, നിസ്കരിച്ചു പോലെ. സുമ്മ അതയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫദക്കറ ദാലിക ലഹു, അവർ രണ്ടുപേരും അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുസ്മരിച്ചു. ഫദക്കറ, അവർ രണ്ടുപേരും അനുസ്മരിച്ചു. ദാലിക്, അത് എന്നാണ് അവർ ചെയ്തത്. ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഫഖാല ലില്ലദീ ലം യുഈദ്, ഫഖാൽ, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലദീ ലം യുഈദ്, മടക്കി നമസ്കരിക്കാത്തവനോട്, ലില്ലദീ ലം യുഈദ്, മടക്കി നമസ്കരിക്കാത്തവനോട് പറഞ്ഞു, അസബത്ത സുന്ന, എന്താ അസബത്ത സുന്ന? നിങ്ങൾക്ക് സുന്നത്ത് ലഭിച്ചു, നിങ്ങൾക്ക് സുന്നത്ത് ലഭിച്ചു. വ അജ്സഅത്ക സലാതുക, നിങ്ങൾ നമസ്കരിച്ച് നിങ്ങൾക്ക് മതിയാവുകയും ചെയ്തു. വ അജ്സഅത്ക, താങ്കൾക്ക് മതിയാകും സലാത്തുക്ക്, താങ്കളുടെ നമസ്കാരം. മടക്കി നിസ്കരിച്ചില്ല, തയമ്മം ചെയ്ത് നിസ്കരിച്ചത്, അത് നിങ്ങൾക്ക് മതിയാകും, നിങ്ങൾക്ക് സുന്നത്തിന്റെ കൂലി കിട്ടി, സുന്നത്ത് കിട്ടി. വഖാല ലിൽ ആഖർ, തിരുനബി അബരനോട് പറഞ്ഞു, ലക്കൽ അജുറു മറത്തൈൻ, ലക്കൽ അജുറു, താങ്കൾക്ക് കൂലിയുണ്ട്, മറത്തൈൻ, രണ്ട് തവണ, രണ്ട് തവണ നിങ്ങൾക്ക് കൂലിയുണ്ട് എന്ന് പറഞ്ഞു. റവാഹു അബൂദാവൂദ് വൻ നസായി, ഈ ഹദീസ് ഇമാം അബൂദാവൂദ് സുനനിൽ, അതേപോലെ ഇമാം നസായി സുനനിൽ നിവേദനം ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ തയമ്മം ചെയ്ത് നമസ്കരിച്ച് പിന്നെ വെള്ളം കണ്ടെത്തി, ഒരാൾ മടക്കി നിസ്കരിച്ച്, അയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സുന്നത്ത് ലഭിച്ചു, നിങ്ങളുടെ നിസ്കാരം നിങ്ങൾക്ക് മതി. അവരനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കൂലിയുണ്ട് എന്നാണ്. എന്താ രണ്ട് കൂലി? തയമ്മം ചെയ്ത് നിസ്കരിച്ചതിന്റെ കൂലിയുണ്ട്, ഒന്നു ചെയ്ത് നിസ്കരിച്ചതിന്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞു. ഒരാൾ തയമ്മം ചെയ്ത് നമസ്കരിച്ചിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞു, പിന്നെയാണ് വെള്ളം കണ്ടെത്തിയെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല? പിന്നെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അയാൾ നിസ്കരിച്ചു തന്നെ അയാൾക്ക് സുന്നത്തായിട്ട് മതി, അയാൾക്ക് നിസ്കാരമായിട്ടും മതി. സുന്നത്തിന്റെ കൂലിയിട്ട് നിസ്കാരവും അയാൾക്ക് അത് മതി. ഇതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. തയമ്മം സഈദം തയ്യിബിലാണെന്നോ ഹദീസ് അറിയിക്കുന്നത്? ശുദ്ധമായ ഭൂതലത്തിലായിരിക്കണം, നജസോ അതേപോലെ തന്നെ മാലിന്യങ്ങളുള്ള സ്ഥലത്ത് തയമ്മം പാടുള്ളതല്ല. അതാണ് ഈ ഹദീസുകൾ അറിയിക്കുന്ന വിഷയം. എന്തെങ്കിലും വിഷ്കാലുണ്ടാവും. ആ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരിക്കൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ചെയ്യേണ്ടതില്ല, മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഒരാൾ തയമ്മം ചെയ്ത് നിസ്കരിച്ച് പിന്നെ വെള്ളം കണ്ടിട്ടും നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാൾ എന്താണ്? അയാൾ സുന്നത്ത് പ്രവർത്തിച്ചവനാണ്, സുന്നത്തിന്റെ പ്രതിഫലം ലഭിച്ചവനാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസബ്ത സുന്ന വഅജ്സഅത്ക സലാതുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.